بسم الله الرحمن الرحيم وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ ثُمَّ أَنْتُمْ هَؤُلَاءِ تَقْتُلُونَ أَنفُسَكُمْ وَتُخْرِجُونَ فَرِيقًا مِنْكُمْ مِنْ دِيَارِهِمْ تَظَاهَرُونَ عَلَيْهِمْ بِالْإِثْمِ وَالْعُدْوَانِ وَإِنْ يَأْتُوكُمْ أُسَارَى تُفَادُوهُمْ وَهُوَ مُحَرَّمٌ عَلَيْكُمْ إِخْرَاجُهُمْ
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وصحبه وبعد نمل باب صلاة المسافر والمريض عليه യാത്രക്കാരൻ രോഗിയുടെ നമസ്കാരത്തിലെ അവസാന ഭാഗമാണ് അവസാന ഭാഗത്തെ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ നൽകിയ ഏതാനും ഹദീസുകളാണ് എഴുതിയത് അഞ്ച് ഹദീസുകൾ അല്ലേ ഒന്നാമത്തെ ഹദീസ് ഇബ്നു അബ്ബാസിന്റെ ഹദീസ് അല്ലേ വഅനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലാ തഖ്സുറു സ്വലാത ഫീ അഖല്ല മിൻ അർബഅതി ബുറുദിൻ മിൻ മക്കത ഇലാ ഉസ്ഫാൻ മിൻ മക്കത ഇലാ ഉസ്ഫാൻ റവാഹു ദാറഖുത്നി ബിസ്നാദിൻ ദഈഫ് വസ്സഹീഹ് അന്നഹു മൗഖൂഫുൻ അലാ റവാഹു ദാറഖുത്നി ബിസ്നാദിൻ ദഈഫ് وصحيح انه موقوف كذا اخرجه ابن خزيمه طيب موقوف عند حديث حديث ابن عباس رضي الله عنه പറയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ലാ തഖ്സുറു الصلاه എന്താ ലാ തഖ്സുറു الصلاه നിങ്ങൾ നമസ്കാരം ചുരുക്കരുത് ഖസറാക്കരുത് നാല് റക്അത്തുള്ള നമസ്കാരം ഉണ്ടാക്കി ചുരുക്കരുത് ഫീ അഖല്ല മിൻ അർബഅതി ബുറുദിൻ നാല് ബുറുദിനേക്കാൾ കുറവ് യാത്ര പരിധിയിൽ നാല് ബുറുദ് ബരീദ് ബരീദാണ് ജമ്മ ബുറുദ് അല്ല ബരീദ് മുഫ്റദ് ഏകവചനം ബുറുദ് ജമ്മ അപ്പൊ നാല് ബരീദ് യാത്രാ ദൂരത്തേക്കാൾ കുറവ് യാത്രയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് നമസ്കാരം ഖസറാക്കരുത് ലാ തഖ്സുറു സ്വലാ നമസ്കാരം നിങ്ങൾ ഖസറാക്കരുത് ഫീ അഖല്ല മിൻ അർബഅതി ബുറുദിൻ നാല് ബരീദിനേക്കാൾ കുറവ് ഉള്ള യാത്ര ദൂരപരിധിയിൽ മിൻ മക്കത്തയില ഉസ്ഫാൻ നാല് ബുറുദ് യാത്രാ ദൂരപരിധി അത് മിൻ മക്കത്തയില ഉസ്ഫാൻ മക്കയിൽ നിന്ന് ഉസ്ഫാനിലേക്കുള്ള ദൂരപരിധിയാണ് എന്താ ബുറുദ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ബരീദ് ബരീദ് പറഞ്ഞാല് കൈഫ് ആ ഒരു അഞ്ചൽക്കാരന് മറ്റൊരു അഞ്ചൽക്കാരന് മെസ്സേജ് കത്ത് കൈമാറുന്ന ദൂരപരിധി അതിന്റെ ഇത്രയും പേരുന്നത് അതിന് ദൂരപരിധി ആണല്ലോ അര ദിവസം അപ്പൊ കിലോമീറ്റർ ആണെങ്കിൽ മൈല് എത്ര മൈല് നമ്മൾ പറഞ്ഞ പിന്നെ 16 ഫർസഖ് ഒരു ഫർസഖ് 3 മൈൽ അല്ലെങ്കിൽ 4 മൈൽ അല്ലേ അല്ല പറഞ്ഞത് അത് മുമ്പേ നമ്മൾ പറഞ്ഞതാണ് ഇവിടെ എഴുതിയല്ലേ നാല് മൈൽ 3 മൈൽ 4 മൈൽ ഖിലാഫുണ്ട് ദൂരപരിധിയാണ് 1 മൈൽ 1.5 കിലോമീറ്റർ 1 മൈൽ 1.5 കിലോമീറ്റർ 3 മൈൽ അല്ലെങ്കിൽ 4 മൈലാണ് ഒരു ഫർസഖ് 16 ഫർസഖാണ് ഒരു ബുർദ് ഒരു ബുർദ് അപ്പൊ ഏകദേശം 50 കിലോമീറ്റർ അതാണ് അത് കിലോമീറ്റർ കണക്കാക്കുന്നതിലുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഖിലാഫുണ്ട് അഭിപ്രായ വ്യത്യാസം ഏകദേശം 50 കിലോമീറ്റർ ഏതായാലും ഹദീസ് ദുർബലാണ് അതുകൊണ്ട് നമ്മൾ പിന്നെ ഈ മലുമാത്തൊന്ന് പുതുക്കിയെന്ന് മാത്രം നാല് ബരീദുകൾ, നാല് ബരീദുകൾ അതിനേക്കാൾ കുറവുള്ള യാത്ര ദൂരപരിധിയിൽ ലാ തഖ്സുറു സല, നിങ്ങൾ എന്ത് ചെയ്ത് നിസ്കാരം കസറാക്കരുത്. നാല് ബരീദ് ദൂരപരിധി എത്രയാണ്? അതാണ് മിൻ മക്കത്ത ഇല ഉസ്ഫാൻ, മക്കയിൽ നിന്ന് ഉസ്ഫാനിലേക്കുള്ള ദൂരപരിധിയാണ്. എവിടെ ഉസ്ഫാൻ? ഉസ്ഫാൻ എവിടെ? മക്കയുടെയും മദീനയുടെയും ഇടയിലാണ്, മക്കയുടെയും മദീനയുടെയും ഇടയിലാണ്. മക്കയിൽ നിന്ന് ജിദ്ദയിലേക്കും, മക്കയിൽ നിന്ന് ത്വായിഫിലേക്കും, മക്കയിൽ നിന്ന് ഉസ്ഫാനിലേക്കും ഏകദേശം ഒരേ ദൂരാണ്. മക്ക ത്വായിഫ്, മക്ക ജിദ്ദ, മക്ക ഉസ്ഫാൻ ഒക്കെ ഏകദേശം ഒരേ ദൂരാണ്. ആ ഉസ്മാൻ, ഉസ്മാൻ നമ്മള് പിന്നെ തരീക്ക് ഹിജറയിലൂടെ പോകുമ്പോ ഏകദേശം ഒരു കുറെ ദൂരപരിധി പിന്നിട്ട് 90 അല്ലെങ്കിൽ 80 കിലോമീറ്റർ പിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ റാബഖിലേക്കും അതേപോലെ എംബോയിലേക്കും ഒക്കെ ഉള്ള തരീക്ക് ഹിജറയിൽ നിന്നുള്ള ഭാഗം ഇവിടുന്നായിരിക്കും. ഉസ്മാൻ ചരിത്ര സ്ഥലല്ലേ, വളരെ ചരിത്രങ്ങളുള്ള സ്ഥലം ഉസ്മാൻ, കുറെ ചരിത്രം ഉസ്മാനായി ബന്ധപ്പെട്ടുണ്ട്. എംബുവിലേക്കും റാബഖിലേക്കും അല്ല കേട്ടോ, ജിദ്ദയിലേക്ക് തിരിയുന്ന ഭാഗമായിരിക്കും ഉസ്മാൻ. എംബു റാബഖ് പിന്നെയും പോകണം. തൈബ്, അലാ കുല്ലിൻ ലാ തഖ്സുറു സ്വലാ ഫീ അഖല്ല മിൻ അർബഅതി ഖുറുദിൻ മിൻ മക്കത്ത ഇല ഉസ്മാൻ. എന്താ ഹദീസ് അറിയിക്കണം? ഹദീസ് അറിയിക്കണം നാല് ബരീദിനേക്കാൾ കുറവുള്ള ദൂരപരിധിയിൽ നിസ്കാരം കസറാക്കരുത് എന്നാണ്. പക്ഷേ ഈ ഹദീസ് എന്താ ഹദീസിനെ കുറിച്ച്? റവാഹു ദാറഖുത്നിയു ബി ഇസ്നാദിൻ ദഈഫ്. ദാറഖുത്നി ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ദഈഫായ സനദോടുകൂടിയാണ്, ദഈഫായ സനദോടുകൂടിയാണ്. എന്താ ഹദീസിന്റെ ദുർബലത? അതുകൊണ്ട് ഹദീസ് തെളിവെടുക്കാവുന്ന ഹദീസല്ല, ദുർബലത. പിന്നെ അബൂബക്കർ ഇബ്നു അയ്യാഷ് അൽ അനസി, അബൂബക്കർ ഇബ്നു അയ്യാഷ് അൽ അനസി അദ്ദേഹം ഹിമ്മസിയാണ്, സിറിയക്കാരനാണ്. സിറിയക്കാരിൽ നിന്നുള്ള റിവായത്തല്ലാതെ അദ്ദേഹത്തിൻ്റെത് മറ്റുള്ളവരുടെ റിവായത്ത് സ്വീകാര്യമല്ല. അബൂബക്കർ ഇബ്നു അയ്യാഷിന്റെ റിപ്പോർട്ട് സിറിയക്കാരിൽ നിന്നല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് സ്വീകാര്യമല്ല. ഒന്ന് അതാണ് ദുർബലത, ആ റാവിയിലുള്ളത്. മറ്റൊന്ന് അബ്ദുൽ വഹാബ് ഇബ്നു മുജാഹിദ് എന്ന് പറയുന്ന റാവിയുണ്ട്, അയാളും ദുർബലനാണ് സനദിൽ. അബ്ദുൽ വഹാബ് ഇബ്നു മുജാഹിദ് എന്ന് പറയുന്ന റാവിയുണ്ട് ഈ ഹദീസിന്റെ സനദിൽ. അതുകൊണ്ട് അതാണ് റവാഹു ദാറഖുത്നി ബി ഇസ്നാദിൻ ദഈഫ് എന്ന് ഇബ്നു ഹജർ പറഞ്ഞത്. ഹദീസ് ദുർബലാണ്. പിന്നെ വസ്സഹീഹ് അന്നഹു മൗഖൂഫ്, സഹീഹ് എന്താണ്? അത് മൗഖൂഫാണ് എന്നുള്ളതാണ്. എന്താ മൗഖൂഫ്? മൗദു ആണ് കെട്ടിണ്ടാക്കിയത്. മൗഖൂഫ് എന്നാൽ ഇബ്നു അബ്ബാസിന്റെ വാക്ക്, ഇത് അല്ലാണ്ട് റസൂൽ പറഞ്ഞതല്ല, പിന്നെയോ സഹാബിയുടെ വാക്കാണ്, ഇബ്നു അബ്ബാസിന്റെ വാക്കാണ്, അതാണ് സഹീഹ്. വസ്സഹീഹ് അന്നഹു മൗഖൂഫ് കല അഖ്റജഹു ഇബ്നു ഖുസൈമ. ഇബ്നു ഖുസൈമ ഇത് ഇബ്നു അബ്ബാസ് പറഞ്ഞാണ് നടത്തുന്നത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മനസ്സിലല്ലേ? അതുകൊണ്ടാണ് നിർണിത ദൂരപരിധി യാത്രക്കുണ്ടെങ്കിലാണ് കസറാക്കേണ്ടത് എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. ഇവിടെ നമ്മൾ മുമ്പ് വിശദീകരിച്ചു. എന്നിട്ട് നമ്മൾ പറഞ്ഞു നമ്മളുടെ നാട്ടുപതിവിൽ സഫർ എന്ന് പറയാവുന്നതിലൊക്കെ എന്ത് ചെയ്യാം? കസറാക്കാം. അത് ഇനി നിർണിത ദൂരപരിധി ഇല്ലെങ്കിലും ശരി. നമ്മൾ ബഹ്റൈൻ ഖുബറൊക്കെ പറഞ്ഞില്ലെന്ന്. ഏതായാലും ഇത് ഹദീസ് ദുർബലാണ്, മർഫു ആയിട്ട് ദുർബലാണ്. പിന്നെ മൗഖൂഫ് ആയിട്ട് സഹീഹ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസിന്റെ വാക്കാണ്, ഇബ്നു അബ്ബാസിന്റെ വാക്കാണ്. അത് ഇബ്നു അബ്ബാസിന്റെ ഗവേഷണമാണ്, ഇബ്നു അബ്ബാസിന്റെ ഗവേഷണമാണ്. അത് നമ്മൾ സ്വീകരിക്കാനും തിരസ്കരിക്കാനും അവസരമുണ്ട്, മനസ്സിലായല്ലേ? അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് ഈ ഹദീസിനെ വെച്ചിട്ട് ഇത്ര ദൂരപരിധി ഉണ്ടെങ്കിലേ കസറാക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല, മനസ്സിലായണ്ടോ? ഇത് മർഫുവായ ഹദീസ് സഹീഹാണ് എങ്കിൽ എന്ത് ചെയ്യണം? ഇതനുസരിച്ച് തന്നെ പറയണം. നമ്മളുടെ പതിവിൽ യാത്ര എന്ന് പറയുന്ന സഫർ എന്ന് പറയുന്നതിൽ മാത്രമേ കസറാക്കൂ എന്ന് പറയാൻ പറ്റൂല, കാരണം ഇത് മർഫുവായിട്ട് സഹിയായി വന്നതാണെങ്കിൽ, കാരണം റസൂലുള്ളാന്റെ വാക്കാണ്. ഖലാസ്, ഇത് സഹാബിയുടെ വാക്കായിട്ട് സഹീഹാണ്, എന്നാൽ മർഫുവായിട്ട് സഹീഹല്ല. ദാറഖുത്നി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ദുർബലാണ്. അതാണ് ഒന്നാമത്തെ ഹദീസ്. അനിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖ്സുറു സ്വലാത ഫീ അഖല്ല മിൻ അർബഅതി ബുറുദിൻ മിൻ മക്കത ഇല ഉസ്മാൻ. ഉസ്മാൻ റവാഹു ദാറഖുത്നി ബി ഇസ്നാദിൻ ദഈഫ് والصحيح انه موقوف كذا اخرجه ابن خزيمه. طيب രണ്ടാമത്തെ ഹദീസ് ജാബിറിൽ നിന്നുള്ള ഹദീസ് അല്ലേ. അൻ ജാബിദ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം خير امتي الذين اذا اساءوا استغفروا واذا سافروا قصروا وافطروا قصروا وافطروا അല്ലേ. خير امتي الذين اذا اساءوا استغفروا واذا سافروا قصروا وافطروا والسلام. رواه الطبراني في الأوسط بإسناد ضعيف. رواه الطبراني في الأوسط بإسناد ضعيف. وهو في مراسيل سعيد بن المسيب. وهو في مراسيل سعيد بن المسيب. عن جابر رضي الله تعالى عنه. جابر رضي الله عنه يدنا. അദ്ദേഹം പറയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറു ഉമ്മത്തി, ഖൈറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളിൽ ഏറ്റവും ഉത്തമർ, അല്ലദീന ഇദാ അസാഉ, അല്ലദീന അവരെങ്ങനെയുള്ളവരാണ്, ഇദാ അസാഉ ഇസ്തഗ്ഫറു, ഇദാ അസാഉ അവർ തെറ്റ് ചെയ്താൽ, ഇസ്തഗ്ഫറു എന്താ അവർ പാപമോചനത്തിന് തേടും, ഇസ്തഗ്ഫറു പാപമോചനത്തിന് തേടും, വഇദാ സാഫറു അവർ യാത്ര ചെയ്താൽ, ഖസറു നമസ്കാരം ഖസറാക്കും, വഅഫ്തറു നമസ്കാരം അല്ല നോമ്പ് മുറിക്കുകയും ചെയ്യും, നോമ്പ് ഒഴിവാക്കുകയും ചെയ്യും. വൈദാ സാഫു ഖൈറു ഉമ്മത്തി, എന്റെ ഉമ്മത്തികളിൽ ഏറ്റവും ഉത്തമർ, അല്ലദീന ഇദാ അസാഉ ഇസ്തഗ്ഫറു തെറ്റ് ചെയ്താൽ പാപമോചനത്തിന് തേടും തേടുന്നവരാണ്, വൈദാ സാഫറു ഖസറു വഅഫ്തറു യാത്ര ചെയ്താൽ ഖസറാക്കുകയും നോമ്പ് ഒഴിവാക്കുകയും ചെയ്യുന്നവരാണ്. അതില് ഹദീസിന് രണ്ട് ഭാഗമല്ലേ, എന്താ ഹദീസ് അറിയിക്കുന്നത്? ഖൈറു ഉമ്മത്തി, എന്റെ ഉമ്മത്തികളിൽ ഉത്തമർ പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് രണ്ട് രീതിയിലുണ്ട്. ഉമ്മത്തുൽ ദഅവിയുണ്ട്, ഉമ്മത്തുൽ ഇജാബിയുണ്ട്. ഉമ്മത്തുൽ ദഅവിയുണ്ട്, ഉമ്മത്തുൽ ഇജാബിയുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? റസൂലുള്ളാഹിന്റെ ഉമ്മത്തികൾ രണ്ട് നിലക്കാണ്. ഒന്ന് ഉമ്മത്തുൽ ദഅവ, മറ്റൊന്ന് ഉമ്മത്തുൽ ഇജാബ. ഉമ്മത്തുൽ ദഅവ എന്ന് പറഞ്ഞാല് ഇവിടെയുള്ള മുസ്ലിമും കാഫിറും ഒക്കെ റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്. എങ്ങനെ? റസൂലുള്ള ദഅവത്ത് നടത്തുക കൽപ്പിക്കപ്പെട്ടവർ എന്ന നിലക്ക് ഉമ്മത്തു ദഅവൻ, റസൂലുള്ളാഹ് ദഅവത്ത് നടത്തുവാൻ കൽപ്പിക്കപ്പെട്ട സമൂഹം. അതിലെല്ലാം ഉണ്ട്, മുസ്ലിം, ഹിന്ദു, അതേപോലെ നസ്രാനി, യഹൂദ, ബുദ്ധൻ, ജൈനൻ, ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്. ഉമ്മത്തു ദഅവ, ദഅവത്ത് എത്തിക്കേണ്ട സമൂഹം എന്ന നിലക്ക്. രണ്ടാമത്തെ ഉമ്മത്തുൽ ഇജാബിയാണ്, അതെന്താ? റസൂലുള്ളാഹിക്ക് ഉത്തരം നൽകിയവർ, അവരാരാ? മുസ്ലിമീങ്ങൾ. ഇവിടെ ഉദ്ദേശം റസൂലുള്ള ഉമ്മത്തി എന്ന് പറയുമ്പോൾ രണ്ടാൽ ഒരു പരിഗണനയാണ്. ഉമ്മത്തി എന്ന് പറയുമ്പോൾ രണ്ടാൽ ഒരു പരിഗണന. ഒന്നുകിൽ ഉമ്മത്തി അറിയുമ്പോൾ എന്താ ഉദ്ദേശം? റസൂലുള്ള നിയോഗിക്കപ്പെട്ട ലോകം, ലോകം. രണ്ടാമത്തേത് ഉമ്മത്തി എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ. ഇവിടെ ഉദ്ദേശം ഏതാ? മുസ്ലിമീങ്ങളാണ്. ഖൈറു ഉമ്മത്തി, എന്റെ ഉമ്മത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠർ, അല്ലദീന ഇദാ അസാഉ ഇസ്തഗ്ഫറു തെറ്റ് ചെയ്താൽ പാപമോചനത്തിന് തേടുന്നവരാണ്. വഇദാ അസാഫറു അവർ യാത്ര ചെയ്താൽ, ഖസറു വഅഫ്തറു അവർ ഖസറാക്കുകയും ഇഫ്താർ നോമ്പ് ഒഴിവാക്കുകയും ചെയ്യും. റവാഹു തബറാനി ഫിൽ ഔസത് ബിഇസ്നാദിൻ ദഈഫ് അല്ലേ. ഇമാം തബറാനി ഈ ഹദീസിനെ അൽ ഔസത് മുഅ്ജമുൽ ഔസത്തിലാണ് റിപ്പോർട്ട് ചെയ്തത്. മുഅ്ജമുൽ ഔസത്, ഇമാം തബറാനി അൽ മുഅ്ജമുൽ കബീർ, അൽ മുഅ്ജമുൽ ഔസത്, അൽ മുഅ്ജമുൽ സഗീർ, ഇങ്ങനെ മൂന്ന് മുഅ്ജമുകളുണ്ട്. അതിൽ മുഅ്ജമുൽ ഔസത്തിലാണ് ഈ ഹദീസ് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ സനദ് ദഈഫാണ്, ഹദീസ് ദഈഫാണ്. ഹദീസ് ദഈഫ് എന്ന് പറയാൻ കാരണം, ഇതിന് അബ്ദുള്ള ഇബ്നു ലഹീഅ, ഇബ്നു ലഹീഅ എന്ന് പറയുന്ന റാവിണ്ട്. ഇബ്നു ലഹീഅ ദുർബലനാണ്. അയാൾ കാരണത്താലാണ് ഹദീസ് ദുർബലൻ. അബ്ദുള്ള ഇബ്നു ലഹീഅ മുദല്ലിസായ റാവി എന്ന് അതിന് പറയാം. വഹുവ മിൻ മറാസീലി, വഹു ഫി മറാസീലി സഈദ് ബിൻ മുസയ്യബ് ഇന്ദ അൽ ബൈഹഖി ഇന്ദൽ ഈസ് വഹുവ മുർസലുകളിൽ പെട്ടതാണ്. മുർസലുകളിൽ പെട്ടതാണ്. എന്താ സഈദ് ബിൻ മുസയ്യബിന്റെ മുർസൽ? ആരെ ഈ സഈദ് ബിൻ മുസയ്യബ്? സഈദ് ബിൻ മുസയ്യബ് താബിഈങ്ങളിൽ പെട്ട ആളാണ്. താബിഈങ്ങളുടെ നേതാക്കളിൽ ഒരാളാണ് സഈദ് ബിൻ മുസയ്യബ്. താബിഈങ്ങളുടെ നേതാക്കന്മാർ പല പരിഗണനകളിലാണ് നേതാക്കന്മാർ. ഇപ്പൊ താബിഈങ്ങളിൽ സഈദ് ബിൻ മുസയ്യബ് നേതാവാണ്. അതേപോലെ തന്നെ താബിഈങ്ങളിൽ ഉവൈസ് അൽ ഖർനി നേതാവാണ്. താബിഈങ്ങളിൽ അതാ ഇബ്നു അബീ റബാഹ നേതാവ്. ഇങ്ങനെ പല നേതാക്കന്മാരുണ്ട്. ഇവിടെ സയ്യിദ് ഇബ്നുൽ മുസയ്യബിന്റെ പ്രത്യേകത അദ്ദേഹം സുഹുദിൽ അതേപോലെ വിജ്ഞാനത്തിലൊക്കെ നേതാവാണ്. അബൂ ഹുറൈറ റളി അള്ളാഹുവിന്റെ മകളെയാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യബ് കല്യാണം കഴിച്ചത്. സയ്യിദ് ഇബ്നുൽ മുസയ്യബ് അദ്ദേഹം സയ്യിദ് ഇബ്നുൽ മുസയ്യബ് ഇബ്നു ഹസൻ എന്താണ് അദ്ദേഹം. പിന്നെ ഈ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് ഞാൻ ഇന്നലെ ഖുർആൻ ക്ലാസ് എടുത്ത് പറഞ്ഞില്ലേ, അദ്ദേഹം ബനു മഖ്സൂം ഗോത്രക്കാരനാണ്. അബൂ ജഹലിന്റെ ഒക്കെ ഗോത്രമാണ് ബനു മഖ്സൂം. പിന്നെ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് അദ്ദേഹം പിന്നെ സയ്യിദ് ഇബ്നുൽ മുസയ്യബിന്റെ വല്യാപ്പയാണ് ഇസ്ലാം സ്വീകരിച്ചത് റസൂലുള്ളാഹിന് മുന്നിൽ വന്നിട്ട്. അദ്ദേഹത്തിന്റെ പേര് ഹസിൻ എന്നാണ്. ഹസിൻ എന്താ ഹസിൻ എന്നാണ് അർത്ഥം? ഏഷ് ആ ദുഃഖം ഞെരുക്കം പ്രയാസം ഇതാണ് അയാളുടെ പേര്, അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് ഇബ്നുൽ മുസയ്യബിന്റെ വല്യാപ്പയുടെ പേര്. അങ്ങനെ ഈ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ റസൂലുള്ളാഹിന് ഈ പേര് മാറ്റാൻ പറഞ്ഞു. എന്താണ് പേര് എന്ന് ചോദിച്ചു, നിങ്ങളെ പേര് എന്താ ചോദിച്ചു, അപ്പൊ മുബരാണ് ഹസിൻ എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി അൻത സഹൽ, സഹൽ എന്ന് പേരിടാൻ പറഞ്ഞു. അപ്പൊ നിന്റെ വാപ്പട്ട പേര് മാറ്റിട്ട് ഈ പേരിട ചോദിച്ചു. ഈ ഗ്രാമീണ അറബികളല്ലേ, ബദുക്കളല്ലേ, ബനു മഹസൂം ഗോത്രക്കാരാണ്. വാപ്പട്ട പേര് മാറ്റിട്ട് ഇപ്പൊ ഇട്ട് ചോദിച്ചു, മാത്രമല്ല ഞാൻ അറിയപ്പെട്ടതൊക്കെ ഈ പേരാണ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലൊന്നും പറഞ്ഞില്ല. സയ്യിദ് ഇബ്നു മുസയ്യബ് പറയാണ് ഈ പേരിനനുസരിച്ച് തന്നെ ഞങ്ങളെ കുടുംബം, ഈ പേരിനനുസരിച്ച് തന്നെ കുടുംബം എപ്പോഴും ഒരു പ്രശ്നമാണ് കുടുംബത്തിൽ എന്ന് പറയാം. അത് തബീബൻ ഇത് നമ്മുടെ ഈ പിന്നെ ഇവിടെ സംസാര വിഷയമായ സയ്യിദ് റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നു മുസയ്യബ് അറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം. പിന്നെ വിജ്ഞാന സാഗരാണ്, മാത്രമല്ല ധർമ്മനിഷ്ഠയിലൊക്കെ അറിയപ്പെട്ട ആളാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ രണ്ടാം വർഷം, ഉമർ റളിയല്ലാഹുവിന്റെ ഖലീഫയായി രണ്ടാം വർഷത്തിലാണ് സയ്യിദ് ജനിക്കുന്നത്. ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ രണ്ട് വർഷം പിന്നിട്ടാണ് ആര് ജനിക്കുന്നത്? സയ്യിദ് ഇബ്നു മുസയ്യബ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂലിനെ കണ്ടിട്ടില്ല, ഉമറിനെ കണ്ടിട്ടുണ്ട്, അബൂബക്കറിനെ കണ്ടിട്ടില്ല. മനസ്സിലല്ലേ? അപ്പോ സയ്യിദ് ഇബ്നു മുസയ്യബ് റസൂലുള്ള പറഞ്ഞിട്ടൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോ, സയ്യിദ് ഇബ്നു മുസയ്യബ് അല്ലാണ്ട് റസൂല് പറഞ്ഞു പറഞ്ഞിട്ട് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോ അതിന്റെ അർത്ഥം എന്താ? ആര് വീണ് പോയിട്ടുണ്ട്? സഹാബി വീണ് പോയിട്ടുണ്ട്. മനസ്സിലായല്ലേ? അതാണ് മറാസിയിൽ സയ്യിദ് ഇബ്നു മുസയ്യബ് എന്ന് പറയുന്നത്, മുർസൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൽ സനദ് പോയത്, സഹാബി പോയത്. അപ്പോ അത്തരം ഹദീസുകൾ, ഈ മുർസലുകൾ ദഈഫാണ് എന്നും അതല്ല ചിലരുടെ മുർസലുകൾ സഹിയാണെന്നും സയ്യിദ് ഇബ്നു മുസയ്യബിന്റേത് സഹിയാണെന്നും ഒക്കെ പണ്ഡിതന്മാർക്കിടയിൽ വലിയ സംസാരമുള്ള വിഷയമാണ്. അതായത് ഒരു താബിഴി റസൂലുള്ള പറഞ്ഞാന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് എന്തായി? സനദ് കണ്ണി മുറിഞ്ഞ്. കാരണം എന്താ? അയാള് റസൂലുള്ളാനെ കണ്ടിട്ടില്ല, അപ്പൊ റസൂലുള്ള നേരിട്ട് കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹദീസിന്റെ വിധി എന്താണ്? അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. ദുർബലമാണ് മുർസലുകൾ എന്നൊരു വിഭാഗം, അതല്ല പ്രമുഖരായ സയ്യിദ് ഇബ്നുൽ മുസയ്യബിനെ പോലുള്ളതായ പ്രമുഖരാണ് ഹദീസ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അത്തരം ഹദീസുകൾ സഹീഹാണ് എന്ന് വേറൊരു പക്ഷം ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം കാണാൻ സാധിക്കും. ഏതായാലും ഈ ഹദീസ് തബറാനി റിപ്പോർട്ട് ചെയ്തു. ഇതിൽ ഇബ്നു ഉലഹി എന്ന് പറയുന്ന റാവിയുണ്ട്, ആ റാവി ദുർബലനാണ്. മനസ്സിലല്ലേ? അതുകൊണ്ട് മർഫു ആയിട്ട് ഈ ഹദീസ് സഹീഹല്ല. അതുകൊണ്ട് ഇത് തെളിവെടുക്കാനും പറ്റൂല ഈ ഹദീസ്. പക്ഷേ ഈ ഹദീസിന്റെ ആദ്യ ഭാഗമുണ്ടല്ലോ, ഖൈറു ഉമ്മത്തി അല്ലദീന ഇദാ അസാഉ ഇസ്തഗ്ഫറു, ആ ആദ്യ ഭാഗത്തിന്റെ ആശയം എന്താ? തെറ്റ് ചെയ്താൽ എന്റെ ഉമ്മത്തികൾ ഉത്തമർ പാപമോചനത്തിന് തേടുന്നതാണ്. അത് ശരിയല്ലേ? ഇന്നല്ലദീന അത്തഖവ ഇദാ മസ്സഹും തായിഫും മിന ശൈത്താനി തദക്കറു, പൈശാചിക ബാധ ഏറ്റിട്ട് പൈശാചിക പ്രേരണകൾക്ക് വിധേയനായിട്ടുണ്ട് എങ്കിൽ തഖ്വയുള്ളവരെന്ത് ചെയ്യും? തദക്കറു എന്നാണ്, അള്ളാഹുവിനെ ഓർത്ത് തൗബയും ഇസ്തിഗ്ഫാറും നടത്തുന്നല്ലേ. അപ്പൊ അത് വിശ്വാസികളുടെ ഗുണമാണ്. പക്ഷെ വൈദാ സാഫറു ഖസറു വാഫ്തറു എന്നാണ്, അത് നോക്കി ഞങ്ങൾ ഉമ്മത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠർ യാത്ര ചെയ്താൽ അവർ നിസ്കാരം ഖസറാക്കുകയും വാഫ്തറു. നിസ്കാരം ഖസറാക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ ഒരിക്കലും യാത്രയിൽ എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും റസൂൽ നാല് റക്കായത്തുള്ള നിസ്കാരം നാലായിട്ട് നിസ്കരിച്ചിട്ടില്ല, രണ്ടാക്കി ചുരുക്കിയിട്ടല്ലാതെ നാല് നിസ്കരിച്ചേ വന്നിട്ടില്ല. അതുകൊണ്ട് ഖസറു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്ര ഖസറാക്കലാണ് ഉത്തമം. പക്ഷെ അഫ്തറു എന്ന് പറഞ്ഞാലോ? അത് ശരിയല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നോമ്പ് നോറ്റിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നോമ്പെടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഇഷ്കാൽ നമുക്കല്ല, ഈ ഭാഗമാണ് വൈദാ സാഫറു ഖസറു അഫ്തറു എന്നുള്ള ഭാഗമാണ്. മനസ്സിലെ? ഹദീസ് ദുർബലാണ്, ഇബ്നു ഉലഹി എന്ന് പറയുന്ന റാവി ഹദീസിലുണ്ട്. പിന്നെ സയ്യിദ് ഇബ്നു മുസയ്യബിന്റെ മുർസലുകളിലാണ് ഇത് എണ്ണപ്പെട്ടിട്ടുള്ളത്. പിന്നെ ചിലര് ആ നിലക്ക്. പക്ഷെ ഈ ഹദീസിന്റെ ആശയം ഇവിടെ തീർത്ത് എന്തല്ല, സ്വീകാര്യല്ല, ഹദീസ് ദുർബലം എന്നുള്ള ഭാഗമാണ് ശരി. അലാ കുല്ലിൻ അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം خير امتي الذين اذا اساءوا استغفروا واذا سافروا قصروا وافطروا. رواه الطبراني في الاوسط باسناد ضعيف وهو من مراسيل سعيد بن المسيب. ഇനി അടുത്തത്, അടുത്തത് ഇമ്രാൻ ബിൻ ഹുസൈനിന്റെ ഹദീസ് അല്ലേ, ബുഖാരിന്റെ റിപ്പോർട്ട് അല്ലേ. അനി ഇമ്രാൻ ബിൻ ഹുസൈനിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ كانت بي بواسير فسألت النبي صلى الله عليه وسلم عن الصلاة فقال صلي قائما فإن لم تستطع فقاعدا فإن لم تستطع فعلى جنب فعلى جنب. رواه البخاري. البخاري رواه له. طيب حديث عمران بن حسين النعمي, عمران بن حسين الخزاعي, الخزاعي عمران بن حسين ده الخزاعي نمكو ونا راويانا ونا راويانا. ഇമ്രാനും വാപ്പ ഹുസൈനും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇമ്രാനും ഈ റാവിന്റെ വാപ്പ ഹുസൈനും ഇസ്ലാം സ്വീകരിച്ചു. ഹുസൈനുൽ ഖുസാഇ, ഇദ്ദേഹത്തെ മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹിനോട് വാഗ്വാദം നടത്താൻ പറഞ്ഞു. കാരണം ഈ ഹുസൈൻ വളരെ വാചാലനായിരുന്നു, സാഹിത്യകാരനായിരുന്നു. അപ്പൊ റസൂലുള്ളാഹിനെ പിന്നെ വാക്സാമർത്ഥ്യത്തിലൂടെ ഇരുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞയച്ചത് ഖുറൈശികൾ. പറഞ്ഞയച്ചിട്ട് ഖുറൈശികൾ ഇങ്ങനെ നോക്കിയിരുന്നു, എങ്ങനെയാണ് വരുന്നത്, തോൽപ്പ് മുഹമ്മദിനെ തോൽപ്പിച്ച് വരിക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ കം തഅബുദു മിൻ ഇലാ, ഹുസൈനോട് ചോദിച്ചു എത്ര ഇലാഹിനെ ആരാധിക്കുന്നുണ്ട്. പറഞ്ഞ ആകാശത്തിൽ ഒന്ന്, ഭൂമിയിൽ ആറെണ്ണോ ഏണോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു നിന്റെ ഞെരുക്കത്തിലും പ്രയാസത്തിലൊക്കെ നീ ആരെയാണ് ഇല്ല ആരാധിക്കുക, ഭൂമിയിലുള്ളതിനാണോ ആകാശത്തിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആകാശത്തിലുള്ളതിന്. അപ്പോ ക്ഷാമകാലത്ത് അതേപോലെ തന്നെ അസന്നിഗ്ധ ഘട്ടത്തിൽ ആവശ്യമായ ഒന്നിന് സ്നിഗ്ധഘട്ടത്തിൽ മതിയല്ലോ, ക്ഷേമകാലത്ത് പോരെ എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ സംസാരിച്ചു. അത് ഹുസൈൻ അൽ ഖുസാഇയിൽ നന്നായി സ്വാധീനിച്ചു, നന്നായി സ്വാധീനിച്ചു. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം. ഇസ്ലാം സ്വീകരിച്ചിട്ടാണ് ഒന്ന് മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഖുറൈശികൾ കാത്തിരുന്നവർ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ മൂന്നാണ്ടപ്പോ ഓലാകുന്നവളായി, മനസ്സിലായി. ഏതായാലും പിന്നെ ഹുസൈൻ അൽ ഖുസാഇ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ഇബ്നു ഹജർ പിന്നെ ഈ സംഭവത്തിലൂടെ പിന്നീട് ഉണർത്തുന്നത്. ഏതായാലും ഇമ്രാൻ റളിയല്ലാഹുവിനും വാപ്പ ഹുസൈൻ അൽ ഖുസാഇയും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇമ്രാൻ റളിയല്ലാഹുവിന് പറയാണ്, കാനത്ത് ബി ബവാസീർ, എനിക്ക് ബവാസീർ ഉണ്ടായിരുന്നു. ബവാസീർ ആ പിന്നെ പൈൽസിന്റെ അസുഖം, പൈൽസ് മലദ്വാരത്തിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ, കാനത്ത് ബി ബവാസീർ, എനിക്ക് ബവാസീർ ഉണ്ടായിരുന്നു, പൈൽസിന്റെ അസുഖം. ഫസഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു അനിസല നമസ്കാരത്തെ കുറിച്ച്. ഇവിടെ ബവാസീർ എന്ന് ജമ്മാണല്ലോ, ബാസൂർ ബവാസീർ എന്ന് ജമ്മാണ്. ഇത് പിന്നെ വ്രണങ്ങളും കുരുകളാണല്ലേ, അല്ലേ ഡോക്ടറെ, വ്രണങ്ങളല്ലേ. ചില ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവനല്ലത്, അത് ഒന്നിലേറെ ഉണ്ടാവും അല്ലേ, ഒരാൾക്ക് തന്നെ ഒന്നിലേറെ ഇതുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ബഹുവചനം പ്രയോഗിച്ചത്, കാനത്ത് ബി ബവാസീർ, എനിക്ക് ബവാസീർ ഉണ്ടായിരുന്നു. ഫസഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം മതങ്ങളോട് ഞാൻ ചോദിച്ചു അനിസ്വല നമസ്കാരത്തെ കുറിച്ച്. ഇസ്ലാം മതങ്ങൾ പറഞ്ഞു, ലുഹൂമുൽ ബക്കരി ദാഉൻ വ ലുഹൂമുൽ ബക്കരി ദാഉൻ വ അൽബാനുഹ ശിഫാഉൻ ദവാഉൻ, പശുവിൻ മാട് മാംസങ്ങൾ രോഗമാണ്, പാല് മരുന്നുമാണ്. മാടിന്റെ മാംസങ്ങളൊക്കെ മാട് വർഗം രോഗമാണ്, അത് ഹദീസ് സഹീഹാണ്. പാലുകൾ മരുന്നുമാണ്, പക്ഷെ അതുകൊണ്ട് തന്നെ കൂടുതൽ മാട് മാംസം ഉപയോഗിക്കാൻ പാടില്ല, അത് കറാഹത്താണ്. കൂടുതൽ അടിച്ചു പൊളിച്ച് കൂടുതൽ ഒരു കാരണം ഹറാമെന്ന് പറയാൻ പാടില്ല, ഗോക്കളെ വധിക്കാൻ പാടില്ല അറിയാൻ പാടില്ല, അതൊക്കെ വേറെ വിശ്വാസപരമായതാണ്. പക്ഷെ മാംസം കൂടുതലാക്കാൻ പാടില്ല, മാംസം കൂടുതലാക്കാൻ പാടില്ല, അത് വെറുക്കപ്പെട്ടതാണ് ഇതിന്റെ മാടുകളുടേത്. കാനത്ത് ബി ബവാസീർ ഫസഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളോട് ചോദിച്ചു ഇമ്രാൻ പറയാണ് അനിസല നിസ്കാരത്തെ കുറിച്ച്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞു സല്ലി ഖായിമൻ, നിന്ന് നമസ്കരിച്ചു. നിൽക്കുന്നവനായി നമസ്കരിക്കുക. സല്ലി, നീ താങ്കൾ നമസ്കരിക്കുക. ഖായിമൻ എന്നുകൊണ്ട്. ഫഇല്ലം തസ്തതിയ, അതിന് സാധിക്കുന്നില്ല എങ്കിൽ, താങ്കൾക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ, ഫഖായിദൻ, അപ്പോൾ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുക. ഫഇല്ലം തസ്തതിയ, അതിനും സാധിക്കുന്നില്ല എങ്കിൽ, ഫഅല ജംബിൻ, ഫഅല ജംബിൻ കിടന്ന്, പാർശ്വത്തിൽ ചെരിഞ്ഞ് കിടന്ന് നമസ്കരിക്കുക. റവാഹുൽ ബുഖാരി. ഇവിടെ ഇതുവരെ നമ്മൾ പറഞ്ഞ ഹദീസുകൾ മുസാഫിറിന്റെ നിസ്കാരമാണ്. നമ്മൾ ഇബ്നു ഹജർ ഇതിന് അദ്ധ്യായത്തിന് പേര് കൊടുത്ത എന്താ, ബാബു സലാത്തുൽ മുസാഫിരി വൽ മരീദാണ്. ഇനി മരീദിനെ കുറിച്ചുള്ള ഹദീസ് തന്നെ വരുന്നത്. അപ്പൊ ഇവിടെ ബവാസിർ രോഗമാണ്. അപ്പൊ നിസ്രാസന മാത്രങ്ങളോട് എങ്ങനെ നിസ്കരിക്കും ചോദിക്കാണ്. കാരണം ചിലപ്പം അദ്ദേഹത്തിന് പിന്നെ ഈ രക്തസ്രാവത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോ നബിസ്ലാസ്ലമ തങ്ങൾ പറഞ്ഞു, സല്ലി ഖായിമൻ, ഫഇല്ലം തസ്തതിയ ഫഖായിദൻ, ഫഇല്ലം തസ്തതിയ ഫല ഫഅല ജംബിൻ ഫഅല ജംബിൻ. നേരത്തെ ഹദീസ് കൂടി നമുക്ക് എടുത്തിട്ട് അതിലൊരു മസല പറയാം. തൈഫ് അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു, അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു, ആദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരീദൻ ഫറാഹു യുസല്ലി അലാ വിസാദതിൻ ഫറമാ ബിഹാ വഖാൽ സല്ലി അലൽ അർദ് ഇനിസ്തതഅ وإلا فأومي إيماء فأومي إيماء واجعل سجودك أخفض من ركوعك واجعل سجودك أخفض من واجعل سجودك أخفض أحسن 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 أخفض من ركوعك. رواه البيهقي وصحها ابن أبو حاتم وقفه അബു ഹാത്തിം അല്ലേ വഖഫഹു. തൈഫ്, ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ആദ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മരീദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയെ സന്ദർശിച്ചു. ഫറാഹു യുസല്ലി അലാ വിസാദത്തിൻ ഫറാഹു, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രോഗിയെ കണ്ടു, യുസല്ലി നമസ്കരിക്കുന്നതായി, അലാ വിസാദത്തിൻ ഒരു തലയിണയിന്മേൽ, ഒരു തലയിണയിന്മേൽ, ഫറമാ ബിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തലയിണ എടുത്തിട്ട് എന്ത് ചെയ്ത് എറിഞ്ഞു, റമാ ബിഹ, തലയിണ എടുത്ത് എറിഞ്ഞു. വഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലി അലൽ അർദ്, നീ ഭൂമിയിൽ നിസ്കരിച്ചോ, സല്ലി അലൽ അർദ്, നിനക്ക് സാധിക്കുമെങ്കിൽ, കഴിയുമെങ്കിൽ ഭൂമിയിൽ നിസ്കരിക്ക, മണ്ണിൽ സുജൂദ് ചെയ്തൊക്കെ നിസ്കരിക്ക. വഇല്ല, അതിന് കഴിയില്ല എങ്കിൽ, ഫഔമി ഇമാഅ, ദ ഫഔമി, ഫഔമി നന ഫഅശിർ, ആംഗ്യം കാണിക്കുക, ഫഔമി ആംഗ്യം കാണിക്കുക, ഇമാഅൻ ആംഗ്യം കാണിക്കൽ, ആംഗ്യം കാണിച്ച് നിസ്കരിക്കുന്ന അർത്ഥം, ഫഔമി ഇമാഅൻ. യെസ്, ആ ഇദ്രിബ് ബർബൻ അറിയില്ലേ, ഇദ്രിബ് നീ അടിക്ക്, ബർബൻ അവർക്ക് അടി അറിയില്ല, അതേപോലെ ഫഔമി ഇമാഅൻ, ഇതാണ് അതിന്റെ ക്രിയ, ഔമാ ഔമാ യുമി ഉ ഇമാഅൻ, ഔമി എന്നുള്ളത് എന്റെ, ഔമി എന്നുള്ളത് അതിന്റെ കൽപ്പന ക്രിയാണ്, ഔമി നീ ആംഗ്യം കാണിക്ക്, ഇമാഅൻ. ആദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരീദൻ ഫറാഹു യുസല്ലി അലാ വിസാദത്തിൻ فرمى بها وقال صل على الارض ان استطعت والا فاومي ايماء واجعل سجودك اخفض من ركوعك ده واجعل سجودك نند سجود لي اكغا اخفض من ركوعك ركوعينيكال ده اخفض طايت طايتي كنت طايتي كنت اخفض نادي طايتي ركوعينيكال تلا طايتي كنت ادانا تلا طايتي كنت يا حديث പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള ഒരു ഹദീസാണ്. പക്ഷെ ഹദീസിന്റെ ആശയം സഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയെ സന്ദർശിച്ചു. റസൂലുള്ള രോഗിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു, രോഗിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അമുസ്ലിമായ രോഗിനെ വരെ സന്ദർശിച്ചിരുന്നു. റസൂലുള്ളക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു യഹൂദ കുട്ടിയെ സന്ദർശിച്ച് ആ കുട്ടി ഇസ്ലാം സ്വീകരിച്ചൊക്കെ സംഭവം പറഞ്ഞില്ലേ. അപ്പോ രോഗ സന്ദർശനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിരുന്നു. അതേപോലെ തന്നെ ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ രോഗി മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ തങ്ങി റസൂള്ള അതിന്റെ ജനാസ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷമാണ് മടങ്ങാറുള്ളത്. ചിലപ്പോൾ റസൂള്ള പറയും രോഗിയായിട്ടുണ്ടെങ്കിൽ വിവരം അറിയിക്കണം, അപ്പൊ റസൂള്ള പോകും. അങ്ങനെ ആ രോഗി പിന്നീട് പ്രയാസപ്പെട്ട് മരണപ്പെടുന്ന അവസ്ഥ വരണമെങ്കിൽ റസൂള്ള അവിടെ തന്നെ ശേഷിക്കും. അങ്ങനെയായിരുന്നു. പിന്നെ മദീനയുടെ ചരിത്രം വായിക്കുമ്പോഴാണ് പിന്നെ സഹാബികൾ എന്ത് ചെയ്ത്, റസൂലുള്ളാഹിക്ക് ഒരാൾ രോഗിയായിട്ടുണ്ടെങ്കിൽ അപ്പോ മരണാസന്നാണെങ്കിൽ വിവരം കൊടുക്കൂല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബാക്കി വിവരം കൊടുക്കൂല. പിന്നെ അവരെന്ത് ചെയ്യും, മരിച്ച് കുളിപ്പിച്ച് ജനാസൊക്കെ ഇതാക്കിയതിന് ശേഷം മസ്ജിദ് നബിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇന്ന് ബാബു ജിബ്രീൽ ഉണ്ടല്ലോ, ബാബു ജിബ്രീലിന്റെയും ബക്കയിലേക്കുള്ള വാതിലിന്റെ ഇടയിലുള്ള ആ ഭാഗത്തായിരുന്നു അന്ന് മയ്യത്ത് വെച്ചിരുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് മയ്യത്ത് വെക്കും, നിസ്സലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും, ബക്കയിൽ കൊണ്ടുപോയിട്ട് മറമാടും. ആദ്യകാലത്ത് റസൂലിനെ വീട്ടുകണ്ട് വിളിക്കുക ചെയ്യുക, പിന്നെ എല്ലാ കാര്യങ്ങളും റസൂല പങ്കെടുത്തതിന് ശേഷം കൊണ്ടുപോയിട്ട് മറമാടലാണ്. പിന്നീട് നിസ്സലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ വ്യാപൃതനായപ്പോൾ എന്ത് ചെയ്തു, മയ്യത്തിന് എന്ത് ചെയ്യും, ഇങ്ങോട്ട് കൊണ്ടുവരും, എന്നിട്ട് പിന്നെ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ ആ ഭാഗത്ത് മസ്ജിദ് നബിയുടെ ആ ഭാഗത്ത് ബാബു ജിബ്രീലിന്റെയും ബാബുൽ ബക്കയിന്റെയും ഇടയിൽ ആ ഭാഗത്ത് വെച്ചിട്ട് ജനാസ നിസ്കരിക്കാറായിരുന്നു എന്നാണ് അല്ല കുല്ലിൻ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയെ സന്ദർശിച്ചിരുന്നു. ഒരിക്കൽ രോഗിയെ സന്ദർശിച്ചപ്പോൾ ഫറാവു യുസല്ലി അലാ വിസാദ, ഒരു തലയിനെ വെച്ചിട്ട് അയിമ നിസ്കരിക്കുന്നുണ്ട്. എങ്ങനെ തലയിനെ വെച്ച് നിസ്കരിക്കണേ, മുബരിക്ക് നിലത്ത് പോയിട്ട് സുജൂദ് ചെയ്യാൻ കഴിയണില്ല, അപ്പൊ തലയിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തലയിനെ ഇങ്ങനെ സുജൂദ് ചെയ്തിട്ട് നിസ്കരിക്കണം. അപ്പൊ ഫറമാ ബി റസൂല തലയിനെ എടുത്ത് എറിഞ്ഞ്, എന്തിനാ എറിഞ്ഞത്, ഇങ്ങനെ ഒരു കൃത്രിമത്വത്തിന്റെ ആവശ്യമല്ല, ഇതൊരു തീവ്രതയാണ്, ഇതൊരു മതം പറയാത്ത അള്ളാഹു പറയാത്തൊരു തീവ്രതയാണ്. ഒരാൾ രോഗി, ആ രോഗിക്ക് ഇങ്ങനത്തെ ഒരു ഭാരം അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല, മനസ്സിലല്ലേ. ആരോഗ്യത്തിലാണെങ്കിൽ നിലത്ത് പോയിട്ട് സുജൂദ് ചെയ്യുക, നിന്ന് നിസ്കരിക്കുക, ഇങ്ങനെയാണ്. രോഗിയാണെങ്കിൽ ഇങ്ങനെ കൃത്രിമത്വം കാണിക്കേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് റസൂൽ എന്ത് ചെയ്ത് തലേനെടുത്തെറിഞ്ഞത്, കാരണം ഇതൊരു പിന്നെ അരുതാത്ത കൃത്രിമത്വമാണ്, മതത്തിൽ പാടില്ലാത്തൊരു തീവ്രതയാണ്. വക്കാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലി അലൽ അർദ്, മണ്ണിൽ സുജൂദ് ചെയ്ത് നിസ്കരിച്ചു. ഇനി ഇസ്തത നിനക്ക് സാധിക്കുന്നുവെങ്കിൽ, വ ഇല്ല അതിന് സാധിക്കൂല എങ്കിൽ, നീ എന്ത് ചെയ്തോ, ആംഗ്യം കാണിച്ചിട്ട് നിസ്കരിച്ചു. വജഅൽ സുജൂദക് അഖ്ഫല മിൻ റുകൂഇക്, നിന്റെ സുജൂദിനെ നീ നിന്റെ റുകൂഇനേക്കാൾ ആ തല താഴ്ത്തിക്കൊണ്ട് ചെയ്യാൻ പറഞ്ഞു. എന്തിനാ റുകൂഇ സുജൂദും വേർതിരിയ, അപ്പൊ ഒരാള് റുകൂഇ ഇത്രയാണ് ചെയ്യണമെങ്കിൽ സുജൂദ് കുറച്ചുകൂടി താഴ്ത്തുക, സുജൂദ് റുകൂഇ എന്ത് ചെയ്യാം, വേർതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് വജഅൽ സുജൂദക് അഖ്ഫല മിൻ റുകൂഇക്. ഇത് റവാഹുൽ ബൈഹഖി, റവാഹുൽ ബൈഹഖി. വസഹഹ അബൂ ഹാതിം വഖഫഹു, ഈ ഹദീസ് ഇമാം അബൂ ഹാതിം വഖഫാണ്, മൗഖൂഫാണ് എന്ന നിലക്കാണ് അതിനെ സഹിയാക്കിയിട്ടുള്ളത്. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ എന്താ, ജാബിർ റളിയല്ലാഹുവിന്റെ വാക്കായിട്ട്, മനസ്സിലായില്ലേ. സല്ലി അലൽ അർദി ഇനി ഇസ്തതഅത വഇല്ല ഫഉമി ഈമാൻ വജഅൽ സുജൂദക അഖ്ഫല മിൻ റുകൂഇക എന്നുള്ളത് ജാബിർ റളിയല്ലാഹുവിന്റെ വാക്കായിട്ടാണ് ഇമാം ബൈഹഖി അല്ല അബൂ ഹാതിം അതിനെ സഹിയായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത്. തൈബ്, ഇവിടെ രിഷ്ക ഒരു വിഷയം, ഒരാള് രണ്ട് അദീസും ചേർത്ത് വെച്ച്, ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ നിന്ന് തന്നെയാണ് നിസ്കരിക്കേണ്ടത് അല്ലെ. നിന്ന് നിസ്കരിക്കുക എന്നുള്ള നിസ്കാരത്തിന്റെ റുക്കിനാണ്, നിർബന്ധ നിസ്കാരത്തിന്റെ അല്ലെ, നിർബന്ധ നിസ്കാരത്തിന്റെ റുക്കിനാണ്. സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാം, ഒരാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം. പക്ഷെ നിന്ന് നിസ്കരിക്കുന്നതിന്റെ പകുതി കൂലി ആർക്കുള്ളൂ, ഇരുന്ന് നിസ്കരിക്കണമല്ലോ. ഫർള് നിസ്കാരം ഒരിക്കലും അകാരണമായി മതപരമായ ഒഴിവ് കഴിവില്ലാതെ ഫർള് നിസ്കാരം ഒരിക്കലും ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല. നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ളവർ നിന്ന് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അതാണ് സല്ലി ഖായിമൻ, കഴിയാത്തവരാണ് ഇരുന്ന് നിസ്കരിക്കേണ്ടത്, അതിനും കഴിയാത്തവർ കിടന്ന് നിസ്കരിക്കാം. ഏതുവരെ പോകാം, ഫഔമി ഈമാൻ, ആംഗ്യം കാണിച്ചോട് വരെ നിസ്കരിക്കാം. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ല, കിടന്ന് നിസ്കരിക്കാൻ കഴിയില്ല, ആംഗ്യം കാണിക്കാനും കഴിയില്ല, ഓർമ്മയുണ്ട് നിസ്കാരം എന്ന് ഓർമ്മയുണ്ട്. അപ്പൊ അയാൾ എങ്ങനെ നിസ്കരിക്കും, കണ്ണോണ്ട് ആക്ഷൻ എടുത്ത് കൽബിൽ ഓർത്ത് അല്ലെ, കൽബോണ്ട് ഓതുക, കൽബോണ്ട് തെക്കിബീറിയല്ല, കൽബോണ്ട് അല്ലെ. അതിന് തെളിവെന്താ, അതിനെന്താ തെളിവ്, അതിന് തെളിവില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാമും അതേപോലെ തന്നെ ഷെയ്ഖ് നസർ അസാദി ഇവരൊക്കെ ഒരാൾക്ക് ആംഗ്യം കാണിച്ച് നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ അയാൾക്ക് നിസ്കരിക്കണ്ട, നിസ്കാരം ഇല്ല എന്നുള്ള പക്ഷമാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ മനസ്സിൽ ഓർത്ത്, ഇങ്ങനെ മനസ്സിൽ ഓർക്കുക ഒരാള്, മനസ്സുകൊണ്ട് ഖുർആൻ ഓതുക, മനസ്സുകൊണ്ട് ഇങ്ങനെ ഓർത്ത് തക്ബീറില്ല, മനസ്സുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുക എന്നുള്ളതിന് തെളിവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വരെ പറഞ്ഞിട്ടുള്ളൂ, ഫഔമി ഈമാൻ, അത് തന്നെ സുജൂദ് റുക്കുവിനേക്കാൾ തല താഴ്ത്തിക്കൊണ്ട് ചെയ്യുക, മനസ്സിലായി. ആ രീതിയിലുള്ള നിസ്കാരം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളൂ. അതിനപ്പുറം ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരിലൊരു വിഭാഗം പറഞ്ഞത് മനസ്സുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് ഇല്ല എന്നാണ്. മനസ്സുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് ഇല്ല എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. നിസ്കാരം ബോധമുണ്ട്, നിസ്കാര സമയമായി എന്നുള്ളത് അറിവുമുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, മനസ്സുകൊണ്ട് നിസ്കരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നിസ്കാരത്തിന്റെ വിഷയമാണ്, അത് വളരെ ഗൗരവത്തിലുള്ളതാണ്, പാഴാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലുള്ളവർ, ഷെയ്ഖ് നാസറുദ്ദീൻ അബ്ദുറഹ്മാൻ നാസർ സഅദിയെ പോലുള്ളവരൊക്കെ പറഞ്ഞത് നമ്മൾ പിന്നെ ഇത് ആംഗ്യം കാണിച്ച് നിസ്കരിക്കാൻ കഴിയാത്തവനോടാണല്ലോ അങ്ങനെ പറയുന്നത്, അതിന് തെളിവ് വേണം, അതിനെന്തില്ല, തെളിവില്ല എന്നുള്ളതാണ്, തെളിവില്ല എന്നുള്ളതാണ്. അങ്ങനെയൊരു മസല പണ്ഡിതന്മാർക്കിടയിലുണ്ട്, മനസ്സിലെ, ആംഗ്യം കാണിച്ച് നിസ്കരിക്കാൻ കഴിയാത്തവന്റെ മേൽ നിസ്കാരം നിർബന്ധമല്ല എന്നുള്ളത്. കിടന്ന് നിസ്കരിക്കുമ്പോഴും കിടന്നു നിസ്കരിക്കണെങ്കിൽ കുറിച്ച് പറയില്ലേ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണിത്. ഈ അതൊക്കെ ഫത്തക്കുള്ളാഹ മസ്തത്താത്തും, മനസ്സിലെ, ഓത് കൊടുക്കാൻ കഴിയുമെങ്കിൽ ഓത് കൊടുക്കണം, നജസ് നീക്കാൻ കഴിയുന്നവർക്ക് നജസ് നീക്കണം, അതൊക്കെ ശരിയാണ്. ഒരാൾ നജസ്സോടുകൂടി നിസ്കരിക്കാൻ പാടില്ല, ആ നജസ് അയാൾ നീക്കണം, നീക്കാൻ കഴിയില്ലെങ്കിൽ നീക്കി കൊടുക്കണം, മനസ്സിലെ, അതിനും കഴിയില്ല സമയം പോവുകയാണെങ്കിൽ. അപ്പൊ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അങ്ങനെ അവിടെയാണ് ഫത്തക്കുള്ള മസ്തത്താത്തും. ഇവിടെയും ഈ ആംഗ്യം കാണിച്ച് നിസ്കരിക്കാൻ കഴിയാത്തവർ മനസ്സുകൊണ്ട് നിസ്കരിക്കണം എന്ന് പറയുന്നവരെന്താണ്, നിസ്കാരമാണെന്ന് ബോധമുണ്ട്, നിസ്കാര സമയമായി അറിയുകയും ചെയ്യുക, അത്തരം അവസ്ഥയിൽ മനസ്സുകൊണ്ട് നിസ്കരിക്കുക അതിനേ കഴിയുള്ളൂ. അപ്പോ എത്രയാണ് അള്ളാഹിനെ സൂക്ഷിക്കാൻ കഴിയുന്നത്, അത്ര സൂക്ഷിച്ച് നിസ്കരിക്കുക എന്നുള്ള പക്ഷത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞുള്ള അതാണ് സൂക്ഷ്മത, അതാണ് സൂക്ഷ്മത. പക്ഷേ പിന്നെ ഈ ഈമാനേക്കാൾ താഴ്ന്ന ഒരു അവസ്ഥയിലാണ് ഒരാള്, ഒരു രോഗിയുള്ളത് എങ്കിൽ അയാളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ തെളിവില്ല എന്നാണ്, മനസ്സുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കാൻ തെളിവില്ല എന്നാണ് പണ്ഡിതന്മാരിലൊരു വിഭാഗം പറയുന്നത്. പക്ഷെ നിസ്കാരത്തിന്റെ വിഷയമാണ്, ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇത്തരം പൊതു തെളിവുകളെ വെച്ചിട്ട് മനസ്സുകൊണ്ട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളൊരു ആളുകളോട് പറയേണ്ടത്. തയ്യിബ്, അടുത്ത ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നല്ലേ. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മുതറബ്ബിയൻ, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മുതറബ്ബിയൻ. ഇത് റവാഹു നസായി വസഹഹഹു ഹാകിം അല്ലേ. ഈ ഹദീസ് നമുക്ക് മുമ്പ് വന്നാണ്, റവാഹു നസായി വസഹഹഹു ഇബ്നു ഖുസൈമ എന്ന് പറഞ്ഞു, അവിടെ ഇബ്നു ഖുസൈമ സഹിയാക്കി എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഹാകിം അല്ലേ. ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു, യുസല്ലി നമസ്കരിക്കുന്നതായി, എങ്ങനെ, മുതറബ്ബിയൻ ആ ചമ്രം പടിഞ്ഞിരുന്ന് നിസ്കരിക്കുന്നത്. ഇത് പിന്നെ ഏതാ എപ്പോഴാണ് റസൂലുള്ള നിസ്കരിച്ചിട്ടുണ്ടായ, രോഗിയായപ്പോ, അതാണ് ഇബ്നു ഹജർ മനസ്സിലാക്കിയത്, അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത്. ഹദീസ് നസായിയുടേതാണ്, റവാഹു നസായി വസഹഹു അൽ ഹാകിം, ഇമാം ഹാകിം ഹദീസിനെ സഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം ഇബ്നു ഖുസൈമയും സഹി എന്ന് പറഞ്ഞത് മുമ്പ് വന്നിട്ടുണ്ട്. അല്ല കുല്ലിൻ ആ പിന്നെ അതായത് ഇരുന്ന് നമസ്കരിക്കുന്നവർക്ക് എങ്ങനെയൊക്കെ ഇരുന്ന് നിസ്കരിക്കാം, അപ്പോ ഇരുന്ന് നിസ്കാരത്തിൽ തവറുക്കിന്റെ ഇരുത്തുണ്ട്, അങ്ങനെ ഇരിക്കാം. അതേപോലെ തന്നെ ഇഫ്തിറാസിന്റെ ഇരുത്തുണ്ട്, അങ്ങനെ ഇരിക്കാം. അതേപോലെ ഇരുത്തത്തിന്റെ ഒരു രീതിയാണിത്, ഈ മുത്തറബ്ബി ആയിട്ടുള്ള നിസ്കാരം, അങ്ങനെ നിസ്കരിക്കാം. മാഫി മുസ്കരി ഇവിടെ ഫൈലത്തെ ഫഹായിദൻ എന്നാണ്. ഏത് രീതിയിലുള്ള ഇരുത്തായാലും കുഴപ്പമില്ല, അത് ആ രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് ബാബു സലാത്തിൽ മുസാഫിരി വൽ മരീദ് എന്ന അധ്യായത്തിലെ അവസാനത്തെ ഭാഗം. ഇനി അടുത്ത ഭാഗം ഏതാണ്, സലാത്തുൽ ജുമുഅ. അഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.